2024 സെപ്റ്റംബർ 22 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3-ാം പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ജീവിതത്തിന്റെ താളുകൾ. ഡോക്ടർ ഡെയ്സൺ പാണയങ്ങാടൻ എഴുതുന്നു, 6-ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തേണ്ടി വരികയും ജീവിതയാതനകളുടെ കടലിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്ത് ഒടുവിൽ വീട്ടുവേലക്കാരിയായി ജീവിതം തിരിച്ചു പിടിക്കുന്നതിനിടയിലാണ് ബേബി ഹൽദാറിന്റെ എഴുത്തു ജീവിതം ആരംഭിക്കുന്നത്. അവളുടെ ആത്മകഥ പിന്നീട് 21 ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു. ഇതാണ് ആ ജീവിതം. പ്രബോധ് കുമാറിന് ആ പുതിയ വേലക്കാരിയെ വീട്ടിൽ പാൽ കൊണ്ടുവരുന്നയാൾ എത്തിച്ചു കൊടുത്തതായിരുന്നു. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ പ്രേംചന്ദിന്റെ പൗത്രനാണ് പ്രബോധ് കുമാർ. തുടക്കം തൊട്ടേ വീട്ടിലെ മറ്റ് വേലക്കാരിൽ നിന്ന് അവൾക്ക് എന്തോ സവിശേഷതയുള്ളതായി തോന്നി അദ്ദേഹത്തിന്. പേര് ബേബി ഹൽദാർ. 29 വയസ്സ്. വീട് വൃത്തിയാക്കലും തുണി നനയ്ക്കലും ഭക്ഷണം പാകം ചെയ്യലുമെന്ന് വേണ്ട വീട്ടിലെ സർവ്വ ജോലികളും ചിട്ടയോടും ഭംഗിയായും നിശബ്ദം ചെയ്യും. മറ്റ് ജോലികൾ ചെയ്യുമ്പോഴത്തെ കരവേഗവും തിടുക്കവും സാമൃദ്ധിയും വായനാമുറിയിലെ ബുക്ക് ഷെൽഫ് വൃത്തിയാക്കുമ്പോഴും പുസ്തകങ്ങൾ അടുക്കി വെക്കുമ്പോഴും അവൾക്കില്ലെന്നതും നരവംശ ശാസ്ത്രജ്ഞനും റിട്ടയർഡ് പ്രൊഫസറുമായ പ്രബോധ് കുമാർ കണ്ടുപിടിച്ചു. അവളുടെ വിരലുകൾ പുസ്തകത്താളുകളിലൂടെ എന്തോ തിരിയുന്നതും കണ്ണുകൾ താളുകളിലെ അക്ഷരങ്ങൾ ഉടക്കി നിൽക്കുന്നതും ശ്രദ്ധിച്ച് കാര്യം എന്തെന്നറിയാൻ അദ്ദേഹം ചോദിച്ചു, നീ വായിക്കുമോ? ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത് കണ്ടുപിടിക്കപ്പെട്ട ജാളിതോടെ അവൾ മിണ്ടാതെ തലകുനിച്ചു നിന്നു. എന്നാൽ മുൻഷി പ്രേംചന്ദ് എന്ന രാജ്യാന്തര പ്രശസ്തനായ ഹിന്ദി എഴുത്തുകാരന്റെ പേരക്കുട്ടിയായ പ്രൊഫസർ പ്രബോധ് കുമാറിന്റെ പ്രതികരണം അവളുടെ നിഷ്കളങ്കത മനസ്സിനെ വികാരവായ്പുള്ളതാക്കി. വായനയും എഴുത്തും ആ വീട്ടുവേലക്കാരിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി ഈ സംഭവം മാറുകയായിരുന്നു. പ്രൊഫസർ പ്രബോധ് കുമാർ വീട്ടിലെ പുസ്തകശാലയുടെ വാതിലുകൾ അവൾക്കായി തുറന്നുകൊടുത്ത് വാത്സല്യപൂർവ്വം പറഞ്ഞു, നിനക്ക് പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും വായിച്ചോളൂ. ഈ ബുക്ക് ഷെൽഫ് ഇനി നിനക്കുകൂടി അവകാശപ്പെട്ടതാണ്. തസ്ലിമ നസറിന്റെ അമർ മേയെ ബേലെ ആണ് അവൾ മടിച്ചു മടിച്ചെടുത്ത ആദ്യ പുസ്തകം. വല്ലാത്ത ആർത്തിയോടെ അവൾ പുസ്തകം വായിച്ചു തുടങ്ങി. അതിലെ കഥാപാത്രങ്ങളും കഥയും തൻ്റേതുപോലെയെന്ന് അവൾക്ക് തോന്നി. അത് അവളുടെ പുതുജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ആശാപൂർണ ദേവിയും മഹാശ്വേതാ ദേവിയും ബുദ്ധഗേവ് ഗുഹയും എന്നുവേണ്ട ബംഗാൾ സാഹിത്യത്തിലെ ഒട്ടുമിക്ക പ്രധാന എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ രാത്രികൾ പകലുകളാക്കി തന്റെ ജോലിയെ ബാധിക്കാതെ അവൾ വായിച്ചു തീർത്തു. സാഹിത്യത്തോടുള്ള അവളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ പ്രബോധ് കുമാർ ഒരു ദിവസം ഒരു നോട്ട് പുസ്തകവും പേനയും അവളെ ഏൽപ്പിച്ച് എഴുതാൻ പറഞ്ഞു. അതൊരു നിർദ്ദേശമല്ല, ആജ്ഞയായിരുന്നു. ഒരു അച്ഛൻ മകൾക്ക് നൽകിയ കൽപ്പന. അവൾ താത്തൂസ് എന്ന് വിളിക്കുന്ന പിതൃതുല്യനായ അയാളുടെ ആജ്ഞ അവൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആശങ്കയോടെ ജാളിതയോടെ അവൾ പ്രൊഫസർ പ്രബോധ് കുമാറിനോട് ചോദിച്ചു, ഞാൻ എന്തെഴുതാൻ? എനിക്ക് എന്തെഴുതാൻ കഴിയും? അയാൾ മറുപടി പറഞ്ഞു, നിനക്ക് എഴുതാൻ കഴിയും. മറ്റൊന്നിനെയും കുറിച്ച് പറയാൻ അറിയില്ലെങ്കിലും നിനക്ക് നിന്നെക്കുറിച്ച് പറയാൻ കഴിയും, എഴുതാനും. നിന്റെ കഥയോളം ഹൃദയസ്പർശിയായ ഒരു ആത്മകഥ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. താത്തൂസിന്റെ വാക്കുകളും അവളുടെ നെഞ്ചിൽ തറച്ചു. പുസ്തകങ്ങളോടുള്ള ബേബിയുടെ താല്പര്യം കണ്ടറിഞ്ഞ പ്രൊഫസർ അവളെ പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം കഥ സ്വന്തം ശൈലിയിൽ പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അവൾ എഴുതാൻ തുടങ്ങി. ഓർമ്മകളുടെ നൊമ്പരം. അവളുടെ ഓർമ്മകൾക്ക് ജീവൻ വയ്ക്കുകയായിരുന്നു. ബാല്യവും ശൈശവും കൗമാരവും യൗവനവുമൊക്കെ അവൾ ഓർത്തെടുത്തു. കാശ്മീരിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറിയ കുടുംബം. പല വിവാഹം കഴിച്ച പട്ടാളക്കാരനായ അച്ഛൻ. അമ്മയുടെ സ്നേഹത്തിനായി ദാഹിച്ച് തളർന്ന് വാടിക്കരിഞ്ഞു പോയ 4 വയസ്സുകാരിയുടെ കരളലിയിക്കുന്ന ശൈശവം. അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും കൊടും ക്രൂരതകളിൽ വികൃതമാക്കപ്പെട്ട ബാല്യത്തിന്റെ ദയനീയ മുഖം. 12-ാം വയസ്സിൽ തന്നേക്കാൾ 14 വയസ്സ് മൂപ്പുള്ള ഒരാളെ വിവാഹം കഴിക്കേണ്ടി വന്നത്. 14 വയസ്സ് മുതൽ അയാളുടെ കുട്ടികളുടെ അമ്മയാവാൻ തുടങ്ങിയത്. അനുഭവിക്കേണ്ടി വന്ന കൊടും യാതനകൾ. അവസാനം അയാളുടെ പീഡനം സഹിക്കവയ്യാതെ 3 പിഞ്ചുകുട്ടികളെയും കൂട്ടി ബംഗാളിലെ തന്റെ ഗ്രാമത്തിൽ നിന്ന് ഓടിപ്പോന്നത്. പ്രൊഫസർ പ്രബോധ് കുമാറിന്റെ വീട്ടിൽ എത്തുന്നതുവരെയുള്ള ജീവിതം അവൾ ആ നോട്ട് പുസ്തകത്തിൽ കുറിച്ചു. ബംഗാളിൽ നിന്ന് ഡൽഹിയിലേക്ക് വീട്ടുവേലക്കാരിയായി ജീവിതം കരുപിടിപ്പിച്ച കാലം. തനിക്ക് തന്ന അവിശ്വസനീയമായ ജീവിതയാത്രയിൽ നിശബ്ദം സഹിക്കേണ്ടി വന്ന അപമാനങ്ങൾ. ആരും കാണാതെ കണ്ണീർ തുടച്ചു നിന്ന് സഹിച്ച അവഹേളനങ്ങൾ. താത്തൂസ് പറഞ്ഞതുപോലെ ലോകത്തെ ഏതു കഥയേക്കാൾ ഹൃദയസ്പർശിയായിരുന്നു അവളുടെ ജീവിതകഥ. അക്ഷരം മറന്ന അനുഭവം. ഭേദപ്പെട്ട രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കെ സാഹചര്യവശാൽ 6-ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്ന ഹൽദാർ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും എഴുതുകയായിരുന്നു. ഓർമ്മകൾക്കുള്ള ജീവൻ പക്ഷേ അവളുടെ അക്ഷരങ്ങൾക്കുണ്ടായിരുന്നില്ല. അക്ഷരങ്ങൾ പലതും അപ്പോഴും അവൾ മറന്നിരുന്നു. എങ്കിലും അവൾ എഴുതി. തങ്ങളുടെ നോട്ട്ബുക്കുകളിലെ ശൂന്യമായ പേജുകളിൽ അമ്മ തലങ്ങും വിലങ്ങും എഴുതുന്നത് കണ്ട് അവളുടെ കുട്ടികൾ അന്തം വിട്ടു. 12-ാം വയസ്സിൽ നടന്ന വിവാഹം. ആദ്യരാത്രി മുതൽ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനിൽ നിന്ന് നേരിട്ട ക്രൂര ബലാത്സംഗങ്ങൾ, അതിന്റെ ക്രൂരമായ തുടർച്ചകൾ, 14-ാം വയസ്സിലെ ആദ്യ പ്രസവ വേദന, എല്ലാം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അടുക്കളയിൽ പച്ചക്കറി നുറുക്കുന്നതിനിടയിൽ, പാത്രം കഴുകുന്നതിനിടയിൽ, വീട് അരിച്ചു വരുന്നതിനിടയിൽ, പാതിരാത്രിയിൽ കുട്ടികൾ ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ ഒക്കെയും അവൾ ജീവിതമെഴുതി. വാക്കുകളിലൂടെ അത് നദി കണക്കെ നിർത്താതെ പായുകയായിരുന്നു. ഓർക്കാൻ ഇഷ്ടമല്ലാത്ത തൻ്റെ ജീവിതാനുഭവങ്ങളിലെ കടലാസുകളിലേക്ക് പകർത്തുവാൻ അവളോട് ആവശ്യപ്പെടുമ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അവൾക്ക് ലഭിക്കാനിടയുള്ള താൽക്കാലിക മോചനം മാത്രമാണ് താത്തൂസ് എന്ന് അവൾ ബഹുമാനപൂർവ്വം വിളിച്ച പ്രബോധ് കുമാർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പച്ചക്കറി നുറുക്കുന്ന ലാഘവത്തോടെ രചന നിർവഹിക്കുന്ന അവളും ആ കുറിപ്പുകളും അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. താൻ എഴുതാനിരിക്കുമ്പോഴുള്ള തയ്യാറെടുപ്പുകൾ ഓർത്ത് അയാൾക്ക് ലജ്ജ തോന്നി. എഴുതാൻ സ്വന്തം മേശയും എഴുത്തുമുറിയും തന്റേതായ പേനയും നിശബ്ദതയുമൊക്കെ ആവശ്യമെന്ന് താൻ വിശ്വസിച്ചിരുന്നതിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇതാ തന്റെ വാലിക്കാരി ജോലി തിരക്കുകൾക്കും ശബ്ദ കോലാഹലങ്ങൾക്കുമിടയിലിരുന്ന് എഴുതുന്നു. ഇരുട്ടും വെളിച്ചവും അവൾ എഴുതിയ ആ നോട്ട് പുസ്തകം പ്രബോധ് കുമാർ സുഹൃത്തുക്കളായ എഴുത്തുകാരെ കാണിച്ചു. അവർക്കൊക്കെ അതൊരു അത്ഭുതമായിരുന്നു. അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ അവർ തീരുമാനിച്ചു. ആലോ ആന്താരി എന്ന വിഖ്യാത കൃതിയുടെ ആവിർഭാവമായിരുന്നു അത്, ബേബി ഹൽദാർ എന്ന സാഹിത്യകാരിയുടെ ഉദയവും. ആലോ ആന്താരി എന്നാൽ ഇരുളും വെളിച്ചവും. പാവപ്പെട്ട ഒരു വീട്ടുവേലക്കാരിയുടെ കഥ മാത്രമല്ല, ജീവിതക്ലേശം അനുഭവിക്കുന്ന ഓരോ പെണ്ണിന്റെയും ജീവിത യാഥാർത്ഥ്യമായിരുന്നു അത്. കഷ്ടത നിറഞ്ഞ ജീവിതങ്ങളുടെ ഇരുളിലേക്ക് വെളിച്ചം വീശുന്ന ആ പുസ്തകം മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു. ഗാളി ഭാഷയിൽ 2002 പ്രസിദ്ധീകരിച്ച ആലോ ആന്താരി ഇന്ന് 21 ഭാഷകളിൽ ലഭ്യമാണ്. ഇന്ത്യൻ സാഹിത്യത്തിലെ സ്ത്രീശക്തിയുടെ പ്രതീകവും പര്യായങ്ങളിലൊന്നുമായി ബേബി ഹൽദാർ എന്ന എഴുത്തുകാരി ഉയർത്തപ്പെട്ടു. ആലോ ആന്താരിക്ക് ശേഷം അവരുടെ വേറെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പരിമിതമായ സാഹചര്യങ്ങളോ വിദ്യാഭ്യാസ നിലവാരമോ ഒന്നും ബേബി ഹൽദാറിന് പ്രതിസന്ധി ഉണ്ടാക്കിയില്ല. പ്രബോധ് കുമാർ എന്ന നല്ല മനുഷ്യരിലൂടെ അവൾ എഴുത്തിന്റെ വഴികൾ കീഴടക്കുകയും സ്വദേശത്തും വിദേശത്തും ഉൾപ്പെടെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു.